അധ്യായം 44. നീലകണ്ഠന് ശ്വാസം മുട്ടി. ഇരിക്കപ്പുറതിയും കിടക്കപ്പുറതിയും ഇല്ലാതായി. നിശബ്ദമായ 3 ദിവസങ്ങൾ. ദേവയാനി ഒരക്ഷരം മിണ്ടുന്നില്ല. മുക്കിയും മൂളിയും മാത്രം മറുപടി പറയുന്നു. വിഷാദരോഗം ബാധിച്ച പോലെ ഒരു തുറിച്ച നോട്ടവുമായി അവൾ മൺചുമര് ചാരിയിരുന്നു. ഒറ്റമുറി മാത്രമുള്ള ഒരു കൊച്ചു വീട്. സർപ്പമലയുടെ തെക്കേ താഴ്വാരത്തിൽ മനുഷ്യരൊന്നും കയറാത്ത കാട്ടിൽ പണ്ട് ആരോ പണി കഴിപ്പിച്ചിട്ടതാണ്. തുറന്നുകിടന്ന മുറിയിലാകെ കാറ്റ് കരിയിലകൾ അട്ടി കൂട്ടിയിരുന്നു. 2 ദിവസം ഡോക്ടറുടെ ക്ലിനിക്കിൻ്റെ പിന്നിലെ ചായ്പിലായിരുന്നു ഒളിവാസം. അത് ഒട്ടും സുരക്ഷിതമല്ലെന്ന് കണ്ടിട്ടാണ് ശ്രീരാമ സർപ്പമലയിലേക്ക് തൽക്കാലം മാറി താമസിക്കണമെന്ന് വാശി പിടിച്ചത്. ഒരു ചാക്കിൽ പാത്രങ്ങളും അത്യാവശ്യം സാധനങ്ങളും കൈതപ്പായയുമായി പഞ്ചി വഴികാട്ടിയായി. വീതി കുറഞ്ഞ നീളം കൂടിയ മുറി. ചുമരുകൾക്ക് ആവശ്യത്തിലേറെ ഉയരമുണ്ട്. മനുഷ്യൻ്റെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള നിർമ്മിതിയാണതെന്ന് നീലകണ്ഠന് തോന്നി. ജനലുകളൊന്നും ഉണ്ടായിരുന്നില്ല. വാതിൽ തുറന്നു വയ്ക്കാനും പാടില്ല. എന്തിനും പുറമെ ദേവയാനിയുടെ മൗനവും. തനിക്ക് ഭ്രാന്തിളകുമോ എന്നയാൾ ഭയന്നു. കഞ്ഞി തണുത്താറിയിട്ടുണ്ടാവും. ഓരോ തവണ വിളിക്കുമ്പോഴും എനിക്ക് വിശപ്പില്ല, നീ കുടിച്ചോ എന്നവൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഒന്നുകൂടി പറഞ്ഞാലോ? നീലകണ്ഠൻ ദേവയാനിയുടെ നേർക്ക് മുഖമുയർത്തി. അപ്പോഴും തുറിച്ച കണ്ണുകളോടെ അവൾ ഏതോ കഠിനമായ വിചാരത്തിൽ തൂങ്ങിക്കിടക്കുകയാണ്. എന്താവും ആ ആലോചനയിൽ? ജടധാരിമലയിൽ വെച്ച് ലഹളയുണ്ടായപ്പോൾ അവൾ പറഞ്ഞു, കാട്ടിലെങ്ങനെ കഴിയുന്നതിൽ ഭേദം മണ്ണിനടിയിൽ കിടക്കുന്നതാണ്. ഇപ്പോഴും അതുതന്നെയാവുമോ അവൾ വിചാരിക്കുന്നത്? ജടധാരിമലയേക്കാൾ ദുരിതമാണിവിടെ. കാട്ടിൽ യഥേഷ്ടം ഇറങ്ങി നടക്കാമായിരുന്നു. ഇവിടെ പുറത്തിറങ്ങാൻ കൂടി അനുവാദമില്ല. കുറ്റബോധത്താൽ നീലകണ്ഠന് തല പെരുത്തു. ദേവയാനിയുടെ ജീവിതത്തെ നരകതുല്യമാക്കിയത് താനാണ്. തൻ്റെ ഒപ്പം ജീവിച്ചതുകൊണ്ട് അവൾക്ക് ലഭ്യമാകുമായിരുന്ന സുഖസൗകര്യങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടു. പൊള്ളയായ കുറേ ആദർശങ്ങൾക്ക് വേണ്ടി താൻ അവളുടെ ജീവിതം ബലികഴിച്ചു, നരകതുല്യമാക്കി. ഹോ, താൻ എന്തൊരു ദുഷ്ടനാണ്! ഇരിക്കപ്പുറതിയില്ലാതെ നീലകണ്ഠൻ ചാടി എഴുന്നേറ്റു. എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു പിടിപാടുമില്ലായിരുന്നു. ഓടിച്ചെന്ന് ദേവയാനിയുടെ കാൽപാദങ്ങളിൽ തലമുട്ടിച്ച് കുമ്പിട്ടു. ദേവി, നീ എനിക്ക് മാപ്പ് തരണം. എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ അവൾക്ക് ഏതാനും നിമിഷങ്ങൾ വേണ്ടി വന്നു. പൊള്ളിയതുപോലെ കാൽപാദങ്ങൾ പെട്ടെന്ന് പിൻവലിച്ചു. ധൃതിയിൽ നെരുങ്ങിച്ചെന്ന് നീലകണ്ഠനെ താങ്ങിപ്പിടിച്ചു. അയ്യോ, നീ എന്താ കാട്ടിക്കൂട്ടുന്നത്? കലങ്ങിയ കണ്ണുകളോടെ അയാൾ മുഖം പൊന്തിച്ചു. ദേവി, നീ എന്നോട് ക്ഷമിക്കണം. നിന്റെ ജീവിതത്തെ ഞാൻ താറുമാറാക്കി. ഞാൻ കാരണം? ദേവയാനി അയാളുടെ വായ പൊത്തി. നീ എന്തൊക്കെ ഭ്രാന്താണ് പുലമ്പുന്നത്! എനിക്കൊരു ജീവിതം തന്നത് നീയല്ലേ? നിന്നോടൊപ്പം ഏത് നരകത്തിൽ കഴിയാനും എനിക്കിഷ്ടമാണ്. അവളുടെ കൈ ഇരു കൈകൾ കൊണ്ടും കൂട്ടിപ്പിടിച്ച് അയാൾ പറഞ്ഞു, ദേവി, ഞാൻ വലിയൊരു തെറ്റാണ്. എൻ്റെ ജീവിതം മുഴുവൻ കാപട്യങ്ങളാണ്. ഒരു കാലത്ത് ആദർശങ്ങളായി തോന്നിയവ ഇന്നാലോചിക്കുമ്പോൾ എത്രമാത്രം പൊള്ളയാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലേ, ഞാൻ കത്തിച്ചു വെച്ച വിളക്കിൻ്റെ വെളിച്ചം മുറ്റത്തിനപ്പുറം പോകുന്നില്ല എന്ന്? വാസ്തവത്തിൽ മുറ്റത്തിലേക്കെന്നല്ല, എൻ്റെ മനസ്സിലേക്ക് തന്നെ ആ വെളിച്ചം കടന്നിട്ടില്ല. ദേവയാനി പരിഭവിച്ചു. അങ്ങനെ പറയാതെ, മുമ്പ് നഗരത്തിലും ഇപ്പോൾ ഇവിടെ എൻമകജയിലും നീ കത്തിച്ചു വെച്ച വിളക്കിൻ്റെ പ്രകാശം ചുറ്റും വ്യാപിക്കുന്നുണ്ട്. നീ അത് അറിയുന്നില്ല എന്നേയുള്ളൂ. നീലകണ്ഠൻ നെടുവീർപ്പെട്ടു. ഹാ, അങ്ങനെയായിരുന്നെങ്കിൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ നാട്ടിൽ എല്ലാവരും കൂടി ഒരു വിളക്ക് കത്തിച്ചു വയ്ക്കാൻ ശ്രമിച്ചിട്ടെന്തായി? മനുഷ്യവാസമില്ലാത്ത ഈ കാട്ടിലെത്തി. വിളക്ക് പോലും കത്തിക്കാൻ അനുവാദമില്ലാത്ത ഈ വീട്ടിലെത്തി. വീട് എന്ന് പറയാമോ? ശവപ്പെട്ടി പോലുള്ള ഒരു മുറി. പണ്ട് വസൂരി ബാധിച്ചവരെ കൊണ്ടുവന്ന് തള്ളിയ മുറിയാണിത്. ജീവൻ ബാക്കിയായാൽ എണീറ്റ് തിരിച്ചു പോകാം. അതുപോലെ നമ്മളെയും കൊണ്ടുവന്ന് തള്ളിയിരിക്കുകയാണ്. രോഗമൊന്നും ഇല്ലാഞ്ഞിട്ടും ജീവിതത്തിൻ്റെ ഒരു വൈരുദ്ധ്യം നോക്കൂ. ജനവാതിലുകളില്ലാത്ത വീടുണ്ടാക്കി രോഗികളെയും സ്ത്രീകളെയും ഒക്കെ സ്വീകരിച്ച് നമുക്ക് കിട്ടിയതോ ജനലുകളെ ഇല്ലാത്ത വീട്. ഉള്ള വാതിലാണെങ്കിലോ തുറന്നു വയ്ക്കാനും പാടില്ല. ദേവയാനി മനസ്സ് തുറന്നു. നീ സ്നേഹമുള്ളവനാണ്. നിൻ്റെ അത്ര നന്മ നിറഞ്ഞ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് സങ്കല്പിക്കാൻ പോലുമാവില്ല. ശരീരം വിറ്റ് അനാഥയായി തെരുവിൽ കഴിഞ്ഞ ഒരുവളെ മറ്റൊരാൾ സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിക്കുമോ? ആലോചനയിലാണ്ട് നീലകണ്ഠൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സാഹചര്യങ്ങളുടെ പ്രേരണയായിരുന്നു. വീട്ടിനകത്തും പുറത്തും സ്ത്രീകൾ നെട്ടോട്ടം ഓടുന്നത് കണ്ടാണ് ഞാൻ വളർന്നത്. പുരുഷൻ്റെ സുഖത്തിനു വേണ്ടി ഹോമിക്കപ്പെടുന്ന വെറും ശരീരങ്ങൾ. വിവാഹം സ്ത്രീയുടെ മേൽ പരമാധികാരം സ്ഥാപിക്കാനുള്ള ഒരു വ്യവസ്ഥ മാത്രമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ വിവാഹമേ വേണ്ടെന്ന് വെച്ചത്. കുടുംബത്തിൽ അധികാരി ചമയാതിരിക്കാൻ. സ്ത്രീ എന്നും ഒരു വീട്ടുപകരണമായിരുന്നു. എപ്പോഴും അഴുക്കുകളിൽ കഴിയുവാനും വിഴുപ്പുകൾ അലക്കാനും അടുക്കളയിൽ ഏതു നേരവും വെന്തുകൊണ്ടിരിക്കുവാനും വിധിക്കപ്പെട്ടവൾ. നിന്റെ കൂടെ ഞാൻ അങ്ങനെയായിരുന്നില്ലല്ലോ. ഒരാളുടെ കാര്യമല്ല, കുടുംബജീവിതം എന്നും സ്ത്രീക്ക് യുദ്ധം തന്നെയായിരുന്നു. സ്നേഹവും കാരുണ്യവുമാണ് അവളുടെ അടിത്തറ. എന്നാൽ പുരുഷനിൽ ആദ്യാവസാനം ഹിംസാവാസനയാണ്. കാഴ്ചയിൽ പോലും അവനത് പ്രദർശിപ്പിച്ചു എന്ന് വരും. കീഴടക്കാനുള്ള വാസന അവൻ്റെ രക്തത്തിലുള്ളതാണ്. അതൊക്കെ ഓർത്തിട്ടാണ് വിവാഹമില്ലാതെ ഒന്നിച്ച് ജീവിക്കാം എന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. പക്ഷേ ഓർത്തു നോക്കുമ്പോൾ എന്നിലെ അധികാരി ഞാൻ അറിയാതെ ഉണർന്ന് പലപ്പോഴും നിൻ്റെ മേൽ അധികാരം ചമയാൻ ശ്രമിച്ചു. കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോഴും മറ്റും അന്ന് വേശ്യെ എന്ന് ഞാൻ വിളിച്ചു. ഏത് വ്യവസ്ഥയെ തടയാനാണോ ഇക്കണ്ട കാലം അത്രയും ഞാൻ പോരാടിയത്, ആ ഒറ്റ വാക്കുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ കാവൽക്കാരനായി. കാലാകാലങ്ങളായി പുരുഷൻ തുടരുന്ന പാപം കുറച്ചെങ്കിലും കഴുകിക്കളയാനായിരുന്നു തെരുവിൽ നിന്നും വന്ന സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ അലക്കിയും പ്ലേറ്റ് കഴുകിയും അടുക്കളപ്പണിയെടുത്തും ഞാൻ ശ്രമിച്ചത്. എന്നിട്ടോ ഞാനും പാപിയായി. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നത്. നീലകണ്ഠനെ അണച്ചു പിടിച്ച് അയാളുടെ നെറ്റിയിൽ തെരുതെരെ ചുംബിച്ചുകൊണ്ട് ദേവയാനി പറഞ്ഞു, മതി മതി, ഇനിയൊന്നും പറയരുത്. കുറച്ചു നേരം അവളുടെ ആലിംഗനത്തിൽ നീലകണ്ഠൻ അനക്കമറ്റിരുന്നു. അവളുടെ കൈകൾ എടുത്തുമാറ്റി അയാൾ എഴുന്നേറ്റു. മുറിയിലൂടെ അങ്ങുമിങ്ങും തിടമ്പ് നൃത്തക്കാരനെ പോലെ അയാൾ ചുവടുവെച്ചു. അവളുടെ നേർക്ക് തിരിഞ്ഞു, മറ്റൊരു തെറ്റുകൂടിയുണ്ട് എനിക്ക്. സമൂഹത്തിൽ സ്ത്രീ എന്നും അരക്ഷിതയാവുന്നത് ഗർഭപാത്രം ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ സങ്കല്പിച്ചു. ചാരിത്രശുദ്ധി എന്ന വാൾ എന്നും അവളുടെ തലയ്ക്കുമീത് സമൂഹം തൂക്കിയിട്ടു. കുഞ്ഞുണ്ടാകുന്നതോടെ അവൾ ഒന്നുകൂടി ചുരുക്കപ്പെടുന്നു. ഇതെല്ലാം കൊണ്ടാണ് ഞാനന്ന് ഗർഭപാത്രം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടത്. എന്നിട്ടോ വിവാഹമെന്ന പേരില്ലാതെ നിന്നെ തുണകൂട്ടി ഞാൻ എൻ്റെ ജീവിതത്തെ സുഖിപ്പിക്കുകയായിരുന്നു. എന്തൊരു കാപട്യം! ഗർഭപാത്രം പ്രകൃതിയുടെ അനുഗ്രഹമാണ് എന്നറിയാനുള്ള തെളിവ് പോലും എനിക്കില്ലാതായി. ജീവിതം എപ്പോഴും തുടരേണ്ട ഒന്നാണ്. ആളുകൾ മരിച്ചു പോയാലും കുട്ടികളിലൂടെ അവർ തുടരുന്നുണ്ടെന്നറിയാൻ ഞാൻ വൈകി. അഭിമുഖീകരിക്കുകയാണ്, ഒളിച്ചോടുകയാണ് അല്ല വേണ്ടത് എന്ന് ഞാൻ അന്നറിഞ്ഞില്ല. മ്ലാനതയെല്ലാം കുടഞ്ഞു കളഞ്ഞ പോലെ ദേവയാനിയുടെ കണ്ണുകൾ ജീവൻ തുളുമ്പുന്നതായി. അവൾ വീണ്ടും കൈപിടിച്ചു. നിന്നെ വിലയിരുത്തേണ്ടത് നീയല്ല. നിനക്ക് കുറ്റബോധത്തിൻ്റെ ഒട്ടും ആവശ്യമില്ല. നിൻ്റെ ജീവിതത്തിൽ കാപട്യത്തിൻ്റെ ഒരു കണിക പോലും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. കൂടെ താമസിക്കാനോ ഗർഭപാത്രം കളയാനോ നീ എന്നെ നിർബന്ധിച്ചിട്ടില്ലല്ലോ. അത് ഉപേക്ഷിക്കാൻ സ്വയം തീരുമാനിച്ച നിമിഷത്തെയാണ് ഞാൻ ശപിച്ചത്. പക്ഷേ അപ്പോഴേക്കും നിന്നോടെനിക്ക് പേരിട്ട് വിളിക്കാൻ കഴിയാത്ത ഒരടുപ്പം ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. ഒരു വിത്ത് തോടുപൊട്ടി മുളവന്ന് രണ്ട് തളിരിലകളിലൂടെ ആകാശത്തെ തൊട്ടറിയുന്നത് പോലെയുള്ള ഒരനുഭവം. കൗമാരത്തിലോ യൗവനത്തിലോ എന്നിലെ സ്ത്രീക്ക് കിട്ടാതെ പോയ ഒന്ന്. അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പുറത്ത് തട്ടിക്കൊണ്ട് നീലകണ്ഠൻ പറഞ്ഞു, എനിക്കിപ്പോൾ കുറേ ആശ്വാസം തോന്നുന്നുണ്ട്. നീ സംസാരിച്ചുവല്ലോ, 3 ദിവസം മിണ്ടാട്ടമില്ലാതെ ഇരുന്നത് എന്തിനാണ്? നമ്മുടെ വീട് കത്തിപ്പോയതും നീ ജയരാജനുമായി തെറ്റിയതും ഈ കാട്ടിലെത്തിയതുമെല്ലാം എൻ്റെ സമനില തെറ്റിച്ചു. പക്ഷേ ഇന്ന് കൂടുതൽ നേരവും ഞാൻ ആലോചിച്ചത് മറ്റൊന്നാണ്. എന്ത്? വസൂരി പിടിച്ചപ്പോൾ പണ്ട് ഇവിടെ ശവങ്ങളെപ്പോലെ കൊണ്ടുവന്ന് തള്ളിയവരെ കുറിച്ചായിരുന്നു. ഈ മുറിയിൽ എത്ര പേർ ഒടുങ്ങിക്കാണും. ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അവരുടെ ദുഃഖവും നിസ്സഹായതയും ഓർക്കുമ്പോൾ നാം എത്രയോ ഭാഗ്യവാന്മാരാണ്. നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാമെന്ന സാധ്യതയുണ്ട്. മരണം കാത്തുകിടന്ന ആ മനുഷ്യർ, ഒരുപക്ഷെ കുറേ കുട്ടികളും അതിലുണ്ടാവും. എന്താവാം ഇവിടെ കിടന്ന് ആലോചിച്ച് കൂട്ടിയിട്ടുണ്ടാവുക? ഈ സർപ്പമല നിറയെ അവരുടെ ഗതികെട്ടാത്ത ആത്മാവുകളായിരിക്കുമോ? കാൽമുട്ടുകൾക്കിടയിലേക്ക് തലപൂഴ്ത്തി ദേവയാനി കുനിഞ്ഞിരുന്നു. അവളുടെ വെളുത്ത പിൻകഴുത്തിൽ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് നീലകണ്ഠൻ പറഞ്ഞു, എൻമകജയുടെ ചരിത്രം ഏറെ മാറിയിട്ടൊന്നുമില്ല. വസൂരി പോലെ ശരീരമാകെ കുരുക്കളോ വ്രണങ്ങളോ നിറഞ്ഞ രോഗികൾ മിക്ക വീടുകളിലുമുണ്ട്. പകർച്ചവ്യാധിയല്ലാത്തതിനാൽ കാട്ടിലെറിയുന്നില്ല എന്നേയുള്ളൂ. പക്ഷേ കാട്ടിലെറിയപ്പെട്ട പോലെ വേദനയും ഏകാന്തതയും ഓരോ മുഖത്തും പൊള്ളിപ്പടർന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ പരീക്ഷത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നതുപോലെ വസൂരിയെ കാലം ജയിച്ചു. പക്ഷേ